2021 ഒക്ടോബർ 29 വെള്ളിയാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. വായിക്കുന്നത് ആർ സ്മിതാദേവി. പക്ഷാഘാതവും സമയത്തിന്റെ വിലയും. ഇന്ന് ലോക പക്ഷാഘാത ദിനം. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി വിഭാഗം മേധാവിയും സ്ട്രോക്ക് കെയർ പ്രോഗ്രാമിന്റെ ഇൻചാർജും ഇന്ത്യൻ സ്ട്രോക്ക് അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായ ഡോക്ടർ പി എൻ ശൈലജ എഴുതുന്നു. എല്ലാ വർഷവും ഒക്ടോബർ 29 ലോക പക്ഷാഘാത ദിനമായി ആചരിക്കുന്നു. ഇത്തവണ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷന്റെ സന്ദേശം വിലയേറിയ സമയം പാഴാക്കരുത് എന്നാണ്. പക്ഷാഘാതം സർവ്വസാധാരണമായിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പക്ഷാഘാതം ലോകത്തിന് വലിയ മാറാപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ 13.7 ദശലക്ഷം പുതിയ പക്ഷാഘാത രോഗികൾ ഉണ്ടായി. അതിൽ 5.5 ദശലക്ഷം പേർ മരിച്ചു. നിലവിലെ കണക്കനുസരിച്ച് കൃത്യമായി ചികിത്സ ലഭിക്കാതുള്ള പക്ഷാഘാത നിരക്ക് 6.7 ദശലക്ഷമായി ഉയരുമെന്നാണ്. 25 വയസ്സിന് മുകളിലുള്ള 4 ൽ 1 ആൾക്ക് അവരുടെ ജീവിത കാലയളവിൽ ഏതെങ്കിലും സമയത്ത് പക്ഷാഘാതമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷാഘാത ബാധിതരിൽ 60% 70 വയസ്സിൽ താഴെയുള്ളവരാണ്. ഒരു വർഷത്തെ പക്ഷാഘാത ബാധിതരിൽ 8% 44 വയസ്സിന് താഴെയുള്ളവരും. എന്താണ് സ്ട്രോക്ക്? നമ്മുടെ തലച്ചോറിന് സുഗമമായി പ്രവർത്തിക്കാൻ തുടർച്ചയായുള്ള ഓക്സിജൻ വിതരണവും പോഷകവും ആവശ്യമാണ്. ഇവയുടെ വിതരണം തടസ്സപ്പെടുകയോ നിലയ്ക്കുകയോ ചെയ്യുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. ഇത് പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്നു. പക്ഷാഘാതം പ്രധാനമായും 2 തരത്തിലാണ് ഉള്ളത്. 1. ഇസ്കീമിക് സ്ട്രോക്ക്. 85% അധികം സ്ട്രോക്കുകളും ഈ വിഭാഗത്തിൽപ്പെടുന്നു. തലച്ചോറിലേക്കുള്ള രക്തധമനികൾ ചുരുങ്ങുകയോ രക്തം കട്ടപിടിച്ച് രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയോ ചെയ്യുന്നതിനെയാണ് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. 2. ഹെമറാജിക് സ്ട്രോക്ക്. തലച്ചോറിൽ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇവ കൂടാതെ വളരെ കുറച്ച് സമയത്തേക്കു മാത്രം ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന മിനി സ്ട്രോക്ക് അഥവാ ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന മറ്റൊരവസ്ഥയും കണ്ടുവരുന്നു. ഈ അവസ്ഥയെ അർഹിക്കുന്ന ഗൌരവത്തോടെ കാണുകയും ശരിയായ ചികിത്സയെടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഓർത്തിരിക്കുക, ഇതിനുശേഷം അടുത്ത 3 മാസത്തിനുള്ളിൽ വലിയ സ്ട്രോക്ക് വരാൻ 10 മുതൽ 20% വരെ സാധ്യതയുണ്ട്. അപകട ഘടകങ്ങൾ. അനാരോഗ്യകരമായ ജീവിതശൈലിയാണ് ഭൂരിഭാഗം മസ്തിഷ്കാഘാതത്തിനും കാരണം. ശരിയായ ജീവിതശൈലി വഴി 80% സ്ട്രോക്കിനെയും ഒഴിവാക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ നില, പ്രമേഹം, മദ്യപാനം, അമിതവണ്ണം എന്നിവ പക്ഷാഘാതത്തിന്റെ പ്രധാന അപകട സാധ്യതാ ഘടകങ്ങളാണ്. ലക്ഷണങ്ങൾ തിരിച്ചറിയാം. സാധാരണ വളരെ പെട്ടെന്നാണ് പക്ഷാഘാതം ഉണ്ടാകുന്നത്. ആരംഭത്തിൽ ചികിത്സ നൽകിയില്ലെങ്കിൽ സങ്കീർണതകൾ പ്രതിരോധിക്കാൻ സാധിച്ചെന്ന് വരില്ല. പ്രധാന ലക്ഷണങ്ങളായ മുഖം കോടിപ്പോവുക, ശരീരത്തിന്റെ ഒരു വശത്ത് പെട്ടെന്നുണ്ടാകുന്ന ബലക്കുറവ്, കാര്യങ്ങൾ പറയുന്നതിനോ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ ഉള്ള ബുദ്ധിമുട്ട്, കാഴ്ച മങ്ങുക, പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ തലവേദന, ഇവ കണ്ടാൽ ഉടൻ തന്നെ സ്ട്രോക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് അടിയന്തര വൈദ്യസഹായം തേടണം. ചികിത്സാ സംവിധാനങ്ങൾ. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങി ആദ്യ 4.5 മണിക്കൂറുകൾക്കുള്ളിലാണ് ഏറ്റവും ഫലപ്രദമായ ചികിത്സ നൽകാൻ കഴിയുന്നത്. സിടി സ്കാൻ, MRI സ്കാൻ എന്നീ പരിശോധനകളിൽ നിന്ന് പക്ഷാഘാതം സ്ഥിരീകരിക്കാം. കൃത്യമായ രോഗനിർണയത്തിന് ശേഷം കട്ടപിടിച്ച രക്തം മാറ്റാനുള്ള മരുന്ന് നൽകാവുന്നതാണ്. പക്ഷാഘാതം സംഭവിച്ച 30% പേരിലും പ്രധാന രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിച്ച് വളരെ വലിയ സ്ട്രോക്ക് ഉണ്ടാകാം. രക്തം അലിയിക്കാനുള്ള ത്രോംബോലറ്റിക് തെറപ്പി ഇവരിൽ വിജയകരമായെന്ന് വരില്ല. ഈ സാഹചര്യത്തിൽ ഒരു വലിയ സ്ട്രോക്കിനെ തടയാനായി അടഞ്ഞുപോയ രക്തക്കുഴലിൽ മെക്കാനിക്കൽ ത്രോംബോക്ടമി എന്ന സങ്കീർണവും ചെലവേറിയതുമായ ചികിത്സയാണ് വേണ്ടിവരുന്നത്. രക്തക്കുഴലിൽ സ്ട്രോക്ക് ഉണ്ടെന്ന് അനുയോജ്യമായ പരിശോധനകൾ വഴി നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കരോട്ടിഡ് എൻഡാർട്ടെ റെക്ടമി എന്ന സർജറിയിലൂടെയോ സ്റ്റെന്റ് ആൻജിയോപ്ലാസ്റ്റിയിലൂടെയോ ആ ബ്ലോക്ക് നീക്കം ചെയ്യാവുന്നതാണ്. പക്ഷാഘാതത്തിന്റെ പ്രധാന കാരണങ്ങൾ: ഹൃദയ വാൽവുകൾക്കുള്ള തകരാറ്, കൃത്രിമ വാൽവുകൾ, ഹൃദയം ക്രമം തെറ്റി പ്രവർത്തിക്കുന്ന അവസ്ഥ, ഹൃദയപേശികളുടെ ബലക്കുറവ് എന്നിവയാണ് ഹൃദയത്തിനുള്ളിൽ രക്തക്കട്ട ഉണ്ടാകാൻ കാരണമാകുന്ന ഘടകങ്ങൾ. പുനരധിവാസം. പുനരധിവാസം പക്ഷാഘാത ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ്. പക്ഷാഘാത ചികിത്സയുടെയും പുനരധിവാസത്തിന്റെയും വിജയം ഓരോ രോഗികളിലും വ്യത്യസ്തമായിരിക്കും. പക്ഷാഘാതത്തിന് ശേഷം സ്വാഭാവിക ജീവിതം നയിക്കാനായി സ്പീച്ച് തെറപ്പി, ഫിസിയോതെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി എന്നിവ നടത്തേണ്ടതായി വരും. ദിവസവും വ്യായാമം ചെയ്യുക, ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കുക എന്നീ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്.